الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. أنس بن مالك زيد بن ثابت المدرجة حديثنا من البرشاد، تسحرنا مع رسول الله صلى الله عليه وسلم ثم قام إلى الصلاة. قال أنس: قلت لزيد: كم كان بين الأذان والصلاة والسحور؟ قال: قدر 50 آية. ഇവിടെ അബൂ സഈദ് സെയ്ദ് ബിൻ സാബിത്ത് അദ്ദേഹത്തിന്റെ ചരിത്രം ചുരുക്കത്തിൽ പഠിച്ചു. അതുപോലെ ഈ ഹദീസിന്റെ വിശദീകരണം പഠിച്ചു. ചില സൂഫികൾ അവർ സഹൂർ അതല്ലെങ്കിൽ അത്താഴം അത് പിന്തിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണമായി അവർ പറഞ്ഞത്, അങ്ങനെ പിന്തിച്ചു കഴിഞ്ഞാൽ നോമ്പിന്റെ ലക്ഷ്യമായ ശരീരത്തെ അതിന്റെ ഷഹവാത്തുകളെ അതിന്റെ ദേഹേച്ഛകളെ പിടിച്ചു നിർത്തുക എന്ന കാര്യം നടക്കില്ല. വളരെ അത്താഴം പിന്തി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന്റെ ദേഹേച്ഛകളായ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം അതിനെ പിടിച്ചു നിർത്തുക എന്നത് നടക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റാണ് എന്ന് ഇബ്നു ദഖീഖ് അൽഈദ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. വയറിന്റെയും അതുപോലെ തന്നെ മനുഷ്യന്റെ ലൈംഗികമായ ആവശ്യങ്ങളെയും ഇത് രണ്ടിനെയും പിടിച്ചു നിർത്താനാണ് നോമ്പ് അള്ളാഹു ശറാക്കിയത്. ഈ രണ്ട് ലക്ഷ്യങ്ങളും അത്താഴം വൈകി കഴിച്ചു കഴിഞ്ഞാൽ നടക്കില്ല, കാരണം സ്വാഭാവികമായിട്ട് അധികം വിശക്കില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച രൂപത്തിൽ മാത്രമാണ് ഒരാൾ അത്താഴം കഴിക്കുന്നതെങ്കിൽ, അതായത് ധാരാളം കഴിച്ചു കൂട്ടുന്നില്ലെങ്കിൽ, അയാളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ അവസ്ഥ നിലനിർത്താൻ സാധിക്കും. അത്താഴത്തിന്റെ സമയത്ത് കുറെ വാരി ഒഴിച്ചു കഴിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞിട്ടില്ല, മറിച്ച് മിതമായിട്ട് തന്നെ അത്താഴത്തിന്റെ സമയത്തും കഴിക്കാൻ പാടുള്ളൂ. അല്ലാതെ എല്ലാം നന്നായി ശക്തമായി ഭക്ഷണം കഴിച്ച് പിന്നെ കിടന്നുറങ്ങി ഈ രൂപത്തിൽ ആണ് നോമ്പെങ്കിൽ നോമ്പിന്റെ ഉദ്ദേശം സാധിക്കുകയില്ല. അത് തെറ്റാണ്, അത് പാടില്ലാത്ത കാര്യമാണ്. അതേസമയം അത്താഴത്തിന് മിതമായി ഭക്ഷണം കഴിക്കുക എന്നതുകൊണ്ട് സൂഫികൾ ഈ പറഞ്ഞ അവസ്ഥ ഉണ്ടാവില്ല. അതായത് തീരെ വിശക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ തീരെ പ്രയാസമില്ലാത്ത അവസ്ഥ നോമ്പിന് ഉണ്ടാവില്ല. ഈ ഹദീസിന്റെ ഫവാഇദുകൾ എഴുതിക്കൊള്ളു. ഒന്ന്: അഫ്ളിയത്തു തഅഖീരി സുഹൂരി ഇലാ ഖുബൈലിൽ ഫജർ. സുബ്ഹിന് തൊട്ടു മുന്നേയുള്ള സമയത്തിലേക്ക് അത്താഴം വൈകിപ്പിക്കുക എന്നതിനുള്ള ശ്രേഷ്ഠത. സുബ്ഹിന് തൊട്ടു മുന്നേയുള്ള സമയത്തിലാണ് അത്താഴം കഴിക്കേണ്ടത്, അതാണ് കൂടുതൽ അഫ്ളലായ സമയം എന്ന കാര്യം. അഫ്ളിയത്തു തഅഖീരി സുഹൂരി ഔ സുഹൂരി ഇലാ ഖുബൈലിൽ ഫജർ. രണ്ട്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരവും അത്താഴവും തമ്മിൽ എത്ര അകൽച്ചയുണ്ടായിരുന്നു, എത്ര ഖദറുണ്ടായിരുന്നു? 50 ആയ. അതാണ് രണ്ടാമത്തെ ഫായിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴവും നിസ്കാരവും തമ്മിലുള്ള അകൽച്ച എത്രയായിരുന്നു? 50 ആയത്തുകൾ ഓതാനുള്ള സമയമായിരുന്നു. മൂന്ന്: സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിരുന്നു പഠിക്കാൻ എന്തുമാത്രം താല്പര്യം കാണിച്ചിരുന്നു എന്ന കാര്യം. സുബ്ഹന് തൊട്ടു മുന്നേയുള്ള സമയമായിട്ട് പോലും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയാണ് പഠിക്കാൻ വേണ്ടി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ഏത് സമയവും പഠിക്കാൻ ലഭിക്കുന്ന അവസരമാണ്. അപ്പോൾ സുബ്ഹന് തൊട്ടു മുന്നേയുള്ള സമയമായിട്ട് കൂടി സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പഠിക്കാൻ വന്നു എന്നതിൽ നിന്ന് അവരുടെ പഠിക്കാനുള്ള താല്പര്യം അത് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നാല്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാന്യതയും വിനയവും തന്റെ അനുചരന്മാരിൽ ഒരാളെ, അതും സെയ്ദ് ബിൻ സാബിത്തിന്, വലിയ വയസ്സില്ലാത്ത ആളാണ് സെയ്ദ് ബിൻ സാബിത്ത്, അദ്ദേഹത്തോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്നതിൽ അവിടുത്തെ വിനയവും താഴ്മയും മാന്യതയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന മഹത്തരമായ സ്വഭാവ ഗുണങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് വലിയ വലിയ നേതാക്കന്മാർ അവരുടെ അനുചരന്മാരെ അടുത്ത് വരുത്ത പോയിട്ട് അവരൊന്ന് കാണണമെങ്കിൽ തന്നെ 10-20 മണിക്കൂർ കഴിയണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ ക്ഷണിക്കുകയും അവരൊപ്പം വിളിച്ചിരുത്തുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തതായി ഹദീസിൽ വന്നതായി കാണാൻ സാധിക്കും. 5. റമദാൻ മാസത്തിൽ സുബ്ഹ് നമസ്കാരം അത് നേരത്തെയാക്കാം എന്നതിനുള്ള തെളിവ്. മശ്റൂഇയത്തുൽ മുബാദറ ബിസ്സലാത്തിൽ ഫജ്രി ഫീ റമദാൻ. റമദാൻ മാസത്തിൽ ഫജ്ർ നമസ്കാരം, സുബ്ഹ് നമസ്കാരം നേരത്തെയാക്കാം, സാധാരണ ഉള്ളതിൽ കൂടുതൽ കുറച്ചുകൂടി നേരത്തെയാക്കാം എന്നതിനുള്ള തെളിവ്. കാരണം എന്താ, വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ, അത്താഴവും നിസ്കാരവും തമ്മിൽ വളരെ കുറഞ്ഞ സമയമേ കാണുന്നുള്ളൂ, അതിൽ നിന്ന് സുബ്ഹ് നമസ്കാരം നേരത്തെയാക്കാം എന്നത് ലഭിക്കും. 6. റമദാൻ മാസത്തിൽ ആക്കാം, അത് അനുവദനീയമാണ്, സല്ലല്ലാഹു ചെയ്തതുകൊണ്ട് തന്നെ സുന്നത്തുമാണ്. അതേസമയം എല്ലാ മസ്ലഹത്തുകളും ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിസ്കരിക്കാനെത്തുന്ന ആളുകൾ അവർക്ക് ചിലപ്പോൾ ജമാഅത്ത് കിട്ടാൻ സഹായകമാണ്, കുറച്ച് കാത്തിരിക്കാം, അതിൽ പ്രയാസമില്ല. അത് ഓരോ നാട്ടിന്റെയും അവസ്ഥ അനുസരിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. 6. അത്താഴം കഴിക്കുന്നതിന് വേണ്ടി ആളെ വിളിക്കാം, ആളെ ക്ഷണിക്കാം, എന്നിട്ട് അത്താഴം കൊടുക്കുന്നത് സുന്നത്താണ്. ജവാസു ഇഖാമത്തിൽ വലായിമി ലിസ്സഹൂർ. അത്താഴത്തിന് വേണ്ടി ജനങ്ങളെ ക്ഷണിക്കുകയും അവർക്ക് സദ്യ ഒരുക്കുകയും ചെയ്യാം. അത് പറഞ്ഞ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മളെടുത്ത ഹദീസ് അതിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹലുമു ഇലൽ ഗദാഇൽ മുബാറക്, ഹലുമ ഇലൽ ഗദാഇൽ മുബാറക്. 7. ഫായിദ, ഈ ഹദീസിൽ നിന്ന് ആവശ്യമാണെങ്കിൽ രാത്രി അത് വൈകിയാലും യോഗങ്ങൾ അതല്ലെങ്കിൽ ചർച്ചകൾ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള കൂടിയിരിക്കലുകൾ സംഘടിപ്പിക്കാം എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ആവശ്യമാണെങ്കിൽ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ആ സമയത്താണ് വിളിച്ചത്. മുച്ചില റിവായത്തിൽ കാണാം, ആരെങ്കിലും ഉണ്ടോ എന്നോടൊപ്പം അത്താഴം കഴിക്കാൻ എന്ന് വിളിച്ചതായി കാണാം. അപ്പോ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ സാഹചര്യങ്ങൾ, അതായത് രാത്രി സമയങ്ങളിൽ ആവശ്യമാണെങ്കിൽ ഒരുമിച്ചിരിക്കാം, ആവശ്യമാണെങ്കിൽ പരസ്പരം സംസാരിക്കാൻ വേണ്ടി ഒരുമിച്ചിരിക്കാം എന്നത് അനുവദനീയമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 8. ഫായിദ, ഫീഹി അൽ ഹിർസു അലാ തലബിൽ ഇൽം വതഹരീരി അൽ മസാഇൽ വതത്തബുഇ അസ്സുനൻ. ഇൽമ് അന്വേഷിക്കാനുള്ള അങ്ങേയറ്റത്തെ പരിശ്രമം ഈ ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ മസ്അലകൾ വ്യക്തമായി മനസ്സിലാക്കാനുള്ള അവരുടെ ശക്തമായ ആഗ്രഹം, അതുപോലെ സുനനുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അത് കൃത്യമായി മനസ്സിലാക്കാൻ അവർ എത്രമാത്രം ശ്രമിച്ചിരുന്നു എന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എവിടെന്നാ അത് മനസ്സിലാവുക? കംകാന ബൈനൽ അദാനി വസ്സഹൂർ, ബാങ്കിനും അല്ലെങ്കിൽ ഇഖാമത്തിനും അത്താഴത്തിനും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് അങ്ങോട്ട് ചോദിക്കുകയാണ്. അത് അനസ് ഇബ്നു മാലിക് ഈ ഹദീസ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചോദിച്ചതായി വേറെയും കാണാൻ പറ്റും. സലഫുകൾ മൊത്തത്തിൽ മസ്അലകൾ വ്യക്തമായി മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചിരുന്നു, അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നു എന്ന കാര്യം ഇതിന് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലായില്ലത്? ഹദീസ് എവിടെ നിന്ന് കിട്ടുന്നത് മനസ്സിലായില്ലേ? സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ എങ്ങനെ മനസ്സിലാക്കാൻ വളരെ ശക്തമായി പരിശ്രമിച്ചിരുന്നു എന്ന് ഹദീസിന് കിട്ടും. എവിടെ നിന്ന് കിട്ടുക? അവരുടെ ആ ചോദ്യത്തിൽ നിന്നാണ്. 8. 9. ഫീഹി ഹുസ്നുൽ അദബ് ഫിൽ ഇബാറ, സംസാരിക്കുന്ന സമയത്ത് അദബ് പാലിക്കുക എന്നത് ഈ ഹദീസിലുണ്ട്. അതെവിടെ നിന്നാ ലഭിക്കുക? സയ്ദ് ഇബ്നു സാബിത്ത് എങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അത്താഴം കഴിച്ചു. അല്ലാതെ നബിയും ഞാനും അത്താഴം കഴിച്ചു എന്നല്ല. അങ്ങനെ വേണമെങ്കിൽ പറയാം, തസഹ്ഹർനാ നഹ്നു റസൂലുള്ളാഹി എന്നും പറയാം. ഞാനും റസൂലുള്ളയും അത്തായം കഴിച്ചു എന്നും വേണമെങ്കിൽ പറയാം. പക്ഷെ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കുക എന്നതിന് കുറച്ചൊരു കുറവ് വരും. അപ്പൊ തസഹ്ഹർന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അത്തായം കഴിച്ചു. അപ്പൊ റസൂലുള്ളാഹിക്ക് പ്രാധാന്യമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമാണ് ഞങ്ങൾ അത്തായം കഴിച്ചത്. അതേസമയം ഞങ്ങൾ നബി അത്തായം കഴിച്ചു എന്ന് പറഞ്ഞാലോ ഒരേപോലെയായി സംസാരത്തിൽ, വാക്കുകൾ ഒരേപോലെയായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ബഹുമാനത്തിൽ പ്രയോഗിക്കുന്ന ആ പദത്തിൽ സൂക്ഷ്മതയുണ്ട് ഇവിടെ. തസഹ്ഹർന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറഞ്ഞത്, അല്ലാതെ തസഹ്ഹർന നഹ്നു വറസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സയ്ദ് ഇബ്നു സാബിത്ത് പറഞ്ഞില്ല. മനസ്സിലായി ഫായിദ? മനസ്സിലായോ? ഇബാറത്ത് എന്നാണ് പദപ്രയോഗം. فيه حسن الأدب في العبارة. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എന്ന രൂപത്തിലാണ് ഇവിടെ പ്രയോഗിച്ചത്. അതിൽ അദബുണ്ട്. പത്ത്, جواز ضبط الوقت بمقدار محدد من العبادة كقراءة القرآن أو ذكر الله ونحو ذلك. ജവാസ് ളബ്ത്തിൽ വഖ്ത്, ഇത് ഞാൻ ഇവിടെ കൊടുക്കും, നോക്കിയേ തീർത്താൽ മതി. ജവാസ് ളബ്ത്തിൽ വഖ്ത്, സമയം സൂചിപ്പിക്കാൻ ഇബാദത്തുകളുടെ അതുമായി സമയത്തെ ബന്ധിപ്പിക്കൽ അനുവദനീയമാണ് എന്നത് ഈ ഹദീസിൽ നിന്ന് ലഭിക്കും. സമയം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇബാദത്തുകൾ അവയെ സമയവുമായി ബന്ധിപ്പിക്കുന്നത് ജായിസാണെന്നത് മനസ്സിലാക്കുക. എവിടെ നിന്നാണ് മനസ്സിലാവുക? ഖദ്ർ ഖംസീന ആയ, ഇത്ര മണിക്കൂർ ഇത്ര മിനിറ്റ് എന്നൊന്നും അവർ പറഞ്ഞില്ല. പക്ഷെ അവർ പറഞ്ഞത് എന്താ, 50 ആയത്തോ അതാണുള്ള സമയം. അപ്പൊ അത് ഇബാദത്തുകളിൽ പെട്ട ഒരു കാര്യത്തിലേക്ക് സമയത്ത് ചേർക്കലാണ്. എത്ര സമയമെടുക്കും ഇത് ചെയ്തു തീർക്കാൻ? ഉദു എടുക്കുന്ന സമയം, അല്ലെങ്കിൽ 50 ആയത്തോ അതുന്ന സമയം. അപ്പൊ അതിൽ ഇബാദത്തുകളിലേക്ക് അല്ലെങ്കിൽ ഇബാദത്തിന്റെ സമയങ്ങളിലേക്ക് സമയത്തെ ചേർക്കുക എന്നത് ഈ ഹദീസിൽ നിന്ന് ലഭിക്കും. അത് നമുക്കൊക്കെ സാധിക്കുന്ന കാര്യമാണ്. ഇത് 50 ആയത്തോന്ന സമയം എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഇന്നത്തെ കാലത്ത് സഹാബികൾക്കത് മനസ്സിലായിരുന്നു. പക്ഷെ നമുക്ക് പറയാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട്, എളുപ്പത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന. ഉദാഹരണത്തിന്, 4 മണിക്ക് ശേഷം വരും എന്ന് പറഞ്ഞാൽ അസറിന് ശേഷം ഞാൻ വരും, അല്ലെങ്കിൽ മഗ്രിബ് കഴിഞ്ഞാൽ എന്നെ വിളിച്ചോളും, ഇങ്ങനെ. അതല്ലെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ ഞാൻ ഒഴിവിലാണ്, അതല്ലെങ്കിൽ ഹജ്ജിന്റെ സന്ദർഭത്തിൽ നമുക്ക് ശ്രമിക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഇബാദത്തുകളുമായി തട്ടിച്ച് പറയാൻ പറ്റും. സുബ്ഹ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഇശ്റാഖിന്റെ സമയം കഴിഞ്ഞാൽ, ദുഹയുടെ സമയം കഴിഞ്ഞാൽ, ഇങ്ങനെ ഇബാദത്തുകളുമായി തട്ടിച്ച്. അത് ഓരോരുത്തരുടെ ജീവിതം അതുമായിട്ട് എത്ര ബന്ധപ്പെടുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും അവരുടെ ആ വർത്തമാനം വരിക. സഹാബികൾ, അവർക്കിത് പെട്ടെന്ന് മനസ്സിലായി. നമുക്കിത് ഓതി വെക്കേണ്ടി വന്നു ഒന്നും കൂടി, എത്ര സമയം ഉണ്ടാവും അറിയാൻ വേണ്ടി. അവർക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി. അനസ് ഇബ്നു മാലിക് വീണ്ടും ഒരു ചോദ്യം ചോദിച്ചില്ല, 50 ആയത്തോ തന്നാൽ എത്ര സമയം ഉണ്ടാവും? അത് അദ്ദേഹം ചോദിച്ചില്ല, കാരണം അവർക്ക് മനസ്സിലായി 50 ആയത്തോ തന്ന സമയം തന്നെ എത്ര സമയം, അല്ലെങ്കിൽ ഉദു എടുക്കുന്ന സമയം തന്നെ എത്ര സമയം ഉണ്ടാവും, അതിന് എത്ര സമയം ഉണ്ടാവും. അപ്പൊ ആ കാര്യം അവർക്ക് അവരുടെ അടുക്കൽ മഹ്ഫൂമായിരുന്നു, കാരണം അവരുടെ ജീവിതം അതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ സമയങ്ങൾ ബന്ധിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇബാദത്തുകളുമായി ബന്ധിപ്പിക്കൽ അനുവദനീയമാണ് എന്നത് ഈ ഹദീസിൽ നിന്ന് കിട്ടും. അനുവദനീയം എന്നതിനേക്കാൾ നല്ലത്, അതാണ് കുറച്ചുകൂടി നല്ലത്, കാരണം സഹാബികൾ പലരും ഈ രൂപത്തിൽ പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. സമയം ചോദിക്കുന്ന സന്ദർഭത്തിൽ ഇബാദത്തുകളുമായോ, നമ്മുടെ അടുത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സുന്നത്ത് ഏതാണ്? ഹിജറ വർഷം എന്ന കാര്യം തന്നെ നമുക്കറിയില്ല. ഇത് ഏതാണ് ഹിജറ വർഷം എന്ന് ചോദിച്ചാൽ, ഇതിപ്പോ റമദാന ആയതുകൊണ്ട് നമുക്കറിയത് ഷാബാനാണ്. അതല്ലെങ്കിൽ പല ആളുകളോടും, ചിലപ്പോൾ നമ്മളും ആ അവസ്ഥയിൽ പെടുന്ന ആളുകൾ തന്നെയാണ്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. പലപ്പോഴും സമയം ചോദിച്ചു കഴിഞ്ഞാൽ ഇതേതാണ് ഹിജറ വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹിജറ മാസം ഏതാണെന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും അറിയില്ല. അപ്പൊ അത് പാടില്ല. മറിച്ച് ശറായിയായ സമയങ്ങളോടും ദിവസങ്ങളോടും ബന്ധമുണ്ടാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. 11. وفيه مشروعية الأكل جالسا. ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കൽ അനുവദനീയമാണ് എന്ന് ഹദീസിൽ തെളിവുണ്ട്. എവിടുന്ന കിട്ടുക? സുമ്മ ഖാമ ഇല സ്വലാ, പിന്നീട് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റു. അപ്പൊ കാമ എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം ഇരിക്കുകയാണെങ്കിൽ പിന്നെ കാമ എന്ന് പറയുള്ളൂ. അപ്പൊ ഇരുന്ന് ഭക്ഷണം കഴിക്കൽ അനുവദനീയമാണ് എന്ന ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര ഫവായിദുകളായി ചെറിയൊരു ഹദീസിന്റെ ഭാഗത്തിന്, എത്ര പാഠങ്ങളാണ്. അത് ഈ ഹദീസിൽ നേരെ ഇല്ല, ഈ ഹദീസിന്റെ അൽഫാദുകളിൽ അത് കിട്ടില്ല കേട്ടോ. ഈ ഹദീസിന്റെ ലഫ്ദുകളിൽ നിന്ന് കിട്ടുന്നതിനാണ് കൂടുതൽ സായിദ എന്ന് പറയാം. എല്ലാത്തും പറയാം നമുക്ക്, പക്ഷെ അത് കൂടുതൽ തത്വീലാവുള്ളൂ. ഇതിപ്പോ നമുക്ക് ഉദാഹരണത്തിന് ഹദീസുകൾ നേരെ നോക്കിയാൽ തന്നെ മനസ്സിലാകുന്ന ഫവായിദുകളാണ്. ഇത് പല പുസ്തകങ്ങളിൽ നിന്നായി നമ്മൾ ജമാ ഇതാണ്. ഇത് ഹദീസ് ഒന്നുകൂടി നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങളും എത്രമാത്രം സൂക്ഷ്മമായിട്ടാണ് പണ്ഡിതന്മാർ വായിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രമാത്രം വലിയ പാഠം ഇതിൽ പലതും എഴുതിയെടുക്കുന്ന സമയത്ത് ഞാൻ അത്ഭുതപ്പെടുക, എങ്ങനെയാണ് പണ്ഡിതന്മാർ ഒരു ഹദീസിനെ പരിഗണിച്ചിരുന്നത്. ഒരു അതിന്റെ മുക്കും മൂലയും ഓരോ ഭാഗവും ഓരോ ലഫ്ദും ഓരോ ഹർഫും ആണെങ്കിൽ അവർ പരിശോധിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. അത്രമാത്രം നോക്കിയിട്ടാണ്. ഉദാഹരണത്തിന് അവസാനം പറഞ്ഞത് ഇരുന്ന് നിന്നാൻ അതിൽ തെളിവുണ്ട് എന്നത് നേരെ ആ ഹദീസിന് എവിടെ അത് കാണാൻ പറ്റൂല പെട്ടെന്ന്. അത്ര സൂക്ഷ്മതയോട് നമുക്ക് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഓക്കെ വളരെ എളുപ്പമായി തോന്നും, കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സുമ്മാ ഖാമ ഇല സ്വല, അതാണ് അവിടെ നിന്നാണ് തെളിവ് കിട്ടുക. പക്ഷെ അത് ഹദീസ് ഒറ്റയടിക്ക് ആദ്യം വായിക്കുന്ന സമയത്ത് അതിൽ നിന്ന് അങ്ങനെ കണ്ടെത്താൻ സാധിക്കുക എന്നത് വലിയ കാര്യമാണ്. അപ്പൊ അവരെത്രമാത്രം സൂക്ഷ്മമായാണ് ഹദീസുകളെ വായിച്ചിരുന്നത് എന്ന കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, രണ്ട് ഹദീസുകൾ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട രണ്ട് ഹദീസുകൾ കൂടി കേൾക്കാം. ഒന്ന് ഇബ്നു അബ്ബാസിന്റെ ഹദീസാണ്. സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്ന മആശിറൽ അംബിയാഇ ഉമിർന അൻ നുഅജ്ജില ഇഫ്താർ വഅൻ നുഅഖിറ സുഹൂർ വഅൻ നദ്രിബ ബിഐമാനിന അലാ ഷമാഇലിനാ ഫിസ് സലാ. ഞങ്ങൾ അംബിയാക്കന്മാരുടെ സമൂഹം, ഇന്ന മആശിറൽ അംബിയാ ഉമിർന അൻ നുഅജ്ജില ഇഫ്താർ, നോമ്പ് തുറ ധൃതി കൂട്ടുക എന്നതിനും വഅൻ നുഅഖിറ സുഹൂർ, അത്തായം കഴിക്കൽ വൈകിപ്പിക്കുക എന്നതും, വഅൻ നദ്രിബ ബിഐമാനിന അലാ ഷമാഇലിനാ ഫിസ് സലാ, ഇടതു കൈകളുടെ മേൽ വലതു കൈ നിസ്കാരത്തിൽ വെക്കുക എന്നതിനും ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. മൂന്ന് കാര്യം അമ്പിയാക്കന്മാരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാ മൂന്ന് കാര്യം? ഒന്ന് തഅജീൽ ഇഫ്താർ, രണ്ട് തഅഖീർ സുഹൂർ, മൂന്ന് അൻ യദഅ അയ്മാനിന അലാ ഷമാഇലിന, നമ്മുടെ ഇടത് കൈകളുടെ മേൽ വലത് കൈ വെക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മുന്നേ പഠിച്ചതിനെതിരായ ഒരു കാര്യം കിട്ടും. ഏതാണ് ഇപ്പൊ പറഞ്ഞ ഹദീസ്? അത്തായം മുന്നുള്ള സമൂഹത്തിനൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതിന് എതിരായ ഒരു ചെറിയ പരാമർശം അതിലുണ്ട്. കാരണം അത്തായം ലേറ്റ് ആക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് അത്തായം ഉണ്ടായിരിക്കണല്ലോ. പിന്നെ അതിലുള്ള സാധ്യത അത് അമ്പിയാക്കന്മാർക്ക് മാത്രമാണെന്നുള്ള അള്ളാഹു അലം. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു അത്താഴം കഴിക്കുക എന്നത് മുന്നേയുള്ള സമുദായങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് ആതാകുമുല്ലാഹു ഇയാഹ ഫലാ തദഉഹു, അത് അള്ളാഹു നിങ്ങൾക്ക് മാത്രമായി നൽകിയതാണ് നിങ്ങൾ അത് ഒഴിവാക്കരുത് എന്ന് ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിൽ അതിന് വിരുദ്ധമാണ് എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ ഒരു പരാമർശമുണ്ട്. അതേതാ? ഇന്ന മഅശർ അംബിയാ ഉമർന അൻ നുഅജ്ജില ഇഫ്താർ വ അൻ നുഅഖിറ സുഹൂർ, അത്താഴം വൈകിപ്പിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന പരാമർശം. സ്വഭാവട്ടെ എന്നെന്താ മനസ്സിലാവുക? അവർക്ക് അത്താഴം ഉണ്ടായിരുന്നു എന്നാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുക എന്താണെന്ന് വെച്ചാൽ അത് അമ്പിയാക്കന്മാർക്ക് മാത്രം ബാധകമായിരുന്നു, ഉമ്മത്തിന് നൽകപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ വിശദീകരിക്കാം. അതല്ലാത്ത വേറെ എന്തെങ്കിലും വിശദീകരണത്തിന് നൽകപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അൻ അബി ദർദ റളിയല്ലാഹു അൻഹു മർഫു അൻ, അബു ദർദാന്റെ ഹദീസിൽ കാണാം. ഇതിന് സമാനമായ മറ്റൊരു റിവായത്ത് സലാസു മിൻ അഖ്ലാഖി നുബുവ, പ്രവാചകത്വത്തിന്റെ സ്വഭാവങ്ങളിൽ പെട്ടതാണ് മൂന്ന് കാര്യങ്ങൾ: തഅജീലുൽ ഇഫ്താർ, നോമ്പ് തുറ ധൃതി കൂട്ടൽ, വതഅഖീറു സുഹൂർ, അത്തായം വൈകിപ്പിക്കൽ, വവദഉൽ യമീനി അല ശിമാലി ഫിസ് സലാ, ഇടത് കൈ ഇടമേൽ വലത് കൈ നിസ്കാരത്തിൽ വെക്കുക എന്നത്. ഇത് മൂന്നും എന്താണ്? നബിമാരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഹദീസിന്റെ ചുരുക്കം. ഇതോടുകൂടി ഹദീസ് നമ്മൾ അവസാനിപ്പിക്കാം. അപ്പൊ ഈ ഹദീസ് കിട്ടും നിങ്ങൾ ഇതിൽ നോക്കി അടുത്താണ്. അപ്പോ അത്താഴം വൈകിപ്പിക്കുക എന്നത് സുന്നത്താണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഹദീസിലെ പ്രധാനപ്പെട്ട പാഠത. അത്താഴം വൈകിപ്പിക്കൽ സുന്നത്താണ്, അത്താഴം വൈകിപ്പിക്കൽ സുന്നത്താണ്. ഇനി ഒരാൾക്ക് അത്താഴം രാവിലെ ആയാലും എണീക്കൂലെന്ന് ഉറപ്പ് വന്നിക്കുകയാണെങ്കിലോ, ഈ വേല സംബന്ധിച്ച് അയാൾക്ക് തിന്നിട്ട് കിടക്കാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തിന്നിട്ട് കിടക്കാം. കാരണം കുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കും അൽഖൈത്തുൽ അബ്യദ് മിനൽ ഖൈത്തുൽ അസ്വദ് മിനൽ ഫജ്ർ. ആ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നത് അനുവദനീയമാണ്. അതുകൊണ്ട് ആ സമയത്ത് ഭക്ഷണം കഴിക്കാം. ഒരാൾക്ക് നോമ്പിന് ശക്തി ലഭിക്കണം എന്ന അർത്ഥത്തിൽ ആ സമയത്ത് അയാൾക്ക് എണീക്കാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കൽ അനുവദനീയമാണ്. എങ്കിൽ കൂടി അത്തായം വൈകിപ്പിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. പരമാവധി അത് നേടിയെടുക്കാനാണ് നമ്മൾ റമദാനിന്റെ മാസങ്ങളിൽ ശ്രമിക്കേണ്ടത്. ഇതാണ് ഈ ഹദീസിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. വബില്ലാഹി അത്തൗഫീഖു വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.